بسم الله الرحمن الرحيم هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين وبعد نملك كاينه كلاس لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا അതാണ് വിശദീകരിച്ചു വരുന്നത് അതിൽ നമുക്ക് ഒന്ന് പിന്നെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ലഖദ് സദഖ അല്ലാഹു റസൂലഹു റുയ ബിൽ ഹഖ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ച സ്വപ്നം അതെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷാത്കരിച്ചത് പിന്നെ അതേപോലെ തദ്ഖുലുൽ മസ്ജിദുൽ ഹറാം ഇൻഷാ അല്ലാഹു ആമിനീൻ നിർഭയരായി നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമെന്നാണ് പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്നാണ് എങ്ങനെയാണ് വിശ്വാസികൾ പ്രവേശിച്ചത് മുഹല്ലിഖീന റുഊസകും വ മുഖസ്സിരീൻ ലാ തഖാഫൂൻ ഫഅലിമ മാ ലം തഅലമു ഫജഅല മിൻ ദൂനി ദാലിക ഫതഹൻ ഖരീബ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ച സ്വപ്നം എന്താണ് സ്വപ്നം ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം മസ്ജിദൽ ഹറാമിൽ നിങ്ങൾ പ്രവേശിക്കും അത് നിങ്ങൾ ആമിനി നിർഭയരായിക്കൊണ്ടായിരിക്കും അതേപോലെ തന്നെ മുഖസ്സിരീൻ മുഹല്ലിഖീന വ മുഖസ്സിരി റുഊസിക്കും നിങ്ങൾ തല മുടി മുണ്ടനം ചെയ്യുന്നവരായിക്കൊണ്ടും അല്ലെങ്കിൽ മുടി തല മുടി വെട്ടുന്നവരായിക്കൊണ്ടുമാണ് നിങ്ങൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞു ലാ തഖാഫു നിങ്ങൾ ഭയക്കുകയില്ല എന്ന് പറഞ്ഞു ഇവിടെ ഈ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം അത് ഹിജ്റയുടെ ഏഴിൽ ദുൽഖാദ മാസത്തിലാണ് ദുൽഖാദ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2000 പരം ആളുകളെയും കൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെട്ടു എന്തിന് ഉംറത്തുൽ ഖളാ നിർവഹിക്കാൻ വേണ്ടിട്ട് ഉംറത്തുൽ ഖളാ നിർവഹിക്കാൻ വേണ്ടിട്ട് ഖളാഇന്റെ ഉംറ എന്നാണ് പറയാ ഖളാഇന്റെ ഉംറ അതിന് ഉംറത്തുൽ ഖിസാസ് ഉംറത്തുൽ ഖദിയ എന്നൊക്കെ പറയും ഉംറത്തുൽ ഖിസാസ് എന്നും പറയും ഉംറത്തുൽ ഖദിയ എന്നും പറയും ഉംറത്തുൽ ഖളാ എന്നാണ് അതിന് പ്രസിദ്ധമായ പേര് ഈ ഉംറത്തുൽ ഖളാ എന്ന് പറയാൻ കാരണം എന്താ എന്താ ഉംറത്തുൽ ഖളാ എന്ന് പറയാൻ കാരണം എന്തിനു ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നേ ഹുദൈബിയയിലേക്ക് ഹിജ്റയുടെ 6 വന്നപ്പോൾ ഇഹ്റാമിലാണ് വന്നത് ഉംറ ചെയ്യാനാണ് വന്നത് പക്ഷെ മുശ്രിക്കുകൾ എന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും ഹുദൈബിയയിൽ തടഞ്ഞ് ഹറമിലേക്ക് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല ഹറമിലേക്ക് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല അവരെ ഹുദൈബിയയിൽ തടഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഉംറ ചെയ്യാൻ പറ്റിയില്ല, ഇഹ്റാമിന്റെ വേഷം അതഴിച്ച് അവർ കൂടെ ഉണ്ടായിരുന്ന ബലിമൃഗത്തെ അറുത്ത് മടങ്ങുകയാണ് ചെയ്തത്. ഈ ഉംറ ബാക്കിയുണ്ട്, ആ ഉംറ വീട്ടാനാണ് അടുത്ത വർഷം വരുന്നത്. അതാണ് മക്കാരോടുള്ള വ്യവസ്ഥയിൽ എഴുതിയത്. മക്കാര് പറഞ്ഞത് മുഹമ്മദ് ഈ വർഷം മടങ്ങി പോണം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അടുത്ത വർഷം വന്നിട്ട് എന്ത് ചെയ്യാം, ഉംറ ചെയ്യാം. ഉംറക്ക് വരുമ്പോ 3 ദിവസേ മക്കയിൽ നിൽക്കാവൂ, 3 ദിവസേ നിൽക്കാവൂ. ആയുധങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളതല്ല. ഒരു മുസാഫിറിന്റെ യാത്രക്കാരന്റെ ആയുധം ഒഴിക്കുന്ന ഒരു വാള് അതൊഴിച്ച് ആയുധം ഒന്നും കൊണ്ടുവരാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ടാണ് അവര് വ്യവസ്ഥ എഴുതിയത്. അതുകൊണ്ടാണ് ഇസ്ലാം സലമ തങ്ങൾ ആ വർഷം ഉംറ ഒഴിവാക്കി, ഇഹ്റാം ഒഴിവാക്കിയിട്ട് മടങ്ങി, എന്നിട്ട് അടുത്ത വർഷം ഉംറക്ക് വരികയാണ്. അതാണ് ഉംറത്തുൽ ഖദ. ഉംറത്തുൽ ഖദ നിസ്ലാം സലമ തങ്ങൾ സഹാബത്ത് 2000-ൽ പരണ്ട് മദീനയിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ ആയുധമായിട്ടാണ് പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയുധമായിട്ടാണ് പോയത്, സഹാബത്തും ആയുധമായിട്ടാണ് പോയത്, യുദ്ധ സാമഗ്രികളായിട്ടുള്ള ആയുധങ്ങളായിട്ടാണ് പോയത്. പക്ഷേ ഹറമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, ഹറമിൽ പ്രവേശിക്കുന്നതിന്റെ 1-8 മൈലൊക്കെ മുന്നോടിയായിട്ട് ആയുധങ്ങൾ പുറത്തോട്ട് വെച്ച്, കാരണം എന്താ, മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്, നിരായുധരായിട്ടാണ്, യുദ്ധവേഷം പാടുള്ളതല്ല. അതുകൊണ്ട് ആയുധമൊക്കെ അവിടെ വെച്ച് ഒരാളെ, കുറച്ചാളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിട്ട് നിസ്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് എന്ത് ചെയ്ത്, നിരായുധരായിട്ട് പറഞ്ഞ വ്യവസ്ഥയിൽ എന്ന പോലെ തന്നെ എന്ത് ചെയ്ത് പിന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ച്. നിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയുധമായിട്ടാണ് വരുന്നത് എന്ന് മക്കാരറിഞ്ഞ് അപ്പൊ മക്കാര് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി, മനസ്സിലല്ലേ. അങ്ങനെ മക്കാർക്ക് വേണ്ടിയിട്ട് ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കുപാലനത്തിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മസ്ജിദുൽ ഹറാമിലേക്ക് ഞങ്ങൾ ആയുധമായിട്ട് പ്രവേശിക്കൂല, ആയുധമായിട്ട് പ്രവേശിക്കൂല. അങ്ങനെ നിസ്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയുധമൊക്കെ വെച്ച് എന്നിട്ട് എന്ത് ചെയ്ത് നിരായുധരായിട്ട് ഇഹ്റാമിന്റെ വേഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറമിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖുറൈശികൾ അവിടെ ഉണ്ട്, ഖുറൈശികളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് റസൂലുള്ളാഹിയും സഹാബത്തും ഇങ്ങനെ വരുന്നത് കാണാനൊരു പ്രയാസം, മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്നത് പ്രയാസം, കാരണം അവരുടെ ഈഗോ. അപ്പൊ അവരെന്ത് ചെയ്ത്, അവര് കുറയ്ക്കാൻ ജബലിന്റെ ഭാഗത്തേക്ക് മാറി നിന്ന്, ആണുങ്ങളൊക്കെ, പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അവിടെ വഴിയിൽ നിന്നെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്ത് ആണുങ്ങളൊക്കെ മാറി ദൂരെ നിന്ന്. അങ്ങനെ അവര് ഖ്യാതി പറഞ്ഞു വരുത്തി, സ്ത്രീകളൊന്നും ഇനി ഇപ്പൊ ഇവരിൽ വഞ്ചിതരാകാൻ വേണ്ടിട്ട്. മുഹമ്മദും കൂട്ടരും യസ്രിബിലെ ഹുമ്മയായിട്ടാണ്, ഈ മദീനയിൽ ഒരു പനി ഉണ്ടായിരുന്നു, ഒരു പകർച്ചപ്പനിയാണത്. പണ്ട് കാലം മുതലെ യസ്രിബിൽ ഒരു പകർച്ചപ്പനിയുടെ നാടായിരുന്നു യസ്രിബ്. യസ്രിബ് എന്ന് പറഞ്ഞാല് മദീന, പണ്ട് മദീനയുടെ ആദ്യത്തെ പേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷമാണ് മദീനക്ക് അൽ മദീന എന്ന പേര്, അതിനു മുമ്പ് യസ്രിബാണ്. അപ്പൊ അവിടെ ഒരു പകർച്ചപ്പനിയാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തും ഹിജറ പോയിട്ടും ആ പകർച്ചപ്പനി ഇവർക്ക് എത്തിയിരുന്നു, സഹാബികൾക്ക് എത്തിയിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ബിലാലിനെ, അവർക്കൊക്കെ എത്തിയ സങ്കടം പ്രകടിപ്പിക്കണമൊക്കെ ചരിത്രം കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആലനെ രോഗ സന്ദർശനം നടത്തി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ അവലാദിപ്പെട്ട് വാപ്പ അബൂബക്കർ പനി പിടിച്ചു കിടക്കാണ്, ബിലാൽ പനി പിടിച്ചു കിടക്കാണ്. അങ്ങനെ ബിലാൽ അലാലൈത ശരീഹൽ അബീതൻ നലൈലത്തൻ എന്നൊക്കെ പറഞ്ഞൊരു കവിത ഒക്കെ ചെല്ലുന്നുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പനിയായി മദീനയിൽ നിന്ന് ദൂരപ്പെടുത്താനും ജുഹ്ഫയുടെ ഭാഗത്തേക്ക് നീക്കാനും അള്ളാഹിനോട് ദുആ ചെയ്ത് അങ്ങനെ ആ യസ്രിബിലെ പനി പോവുക ചെയ്തത്. പക്ഷേ ഈ ഒരു ഹുമ്മൽ യസ്രിബ്, യസ്രിബിലെ പനി, അത് പ്രസിദ്ധമാണ് അറേബ്യ ജസീറയിൽ, അറേബ്യൻ ഉപദ്വീപിൽ. അപ്പോ മക്കാര് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മദീനയിൽ നിന്ന് വരികയാണല്ലോ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്, വരുമ്പോ യസ്രിബിലെ ഹുമ്മയുമായിട്ടാണ്, പനിയുമായിട്ടാണ് മുഹമ്മദും കൂട്ടരും വരുന്നത്. പകർച്ചവ്യാധിയായിട്ടാണ് ഇവർ വരുന്നത്, രോഗം കൊണ്ടുവരികയാണെന്നുള്ള അർത്ഥത്തിൽ നടക്കാനും പോലും കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആണുങ്ങൾ മാറി നിന്ന് സ്ത്രീകളൊക്കെ ഇത് കണ്ടിട്ടു. ഏതായാലും ഇത് ഇവര് പറഞ്ഞു വരുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു അറിഞ്ഞു. അപ്പൊ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, എല്ലാവരോടും ഇഹ്റാമിൽ ഇൽത്തിബ ചെയ്യാൻ പറഞ്ഞു. എന്താ ഇൽത്തിബ? ഇൽത്തിബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇഹ്റാമിന്റെ വസ്ത്രം ഒന്ന് നമ്മൾ ഉടുക്കും, ഒന്ന് പുതക്കും. പുതക്കുന്ന വസ്ത്രം ഈ വലത്തെ ചുമല് വെളിപ്പെടുത്തിയിട്ട് ഇങ്ങനെ ധരിക്കാൻ പറഞ്ഞു. പിന്നെ ഇടത്തെ ചുമല് മറച്ചിട്ട് വലത്തെ ഇങ്ങനെ ഇടൂല ഇഹ്റാമിന്റെ വസ്ത്രം. അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യാൻ പറഞ്ഞു, ആദ്യത്തെ തവാഫിൽ 7 റൗണ്ടാണല്ലോ, തവാഫ് 7 റൗണ്ടാണ്. അതിൽ ആദ്യത്തെ 3 റൗണ്ട് റമലാക്കാൻ പറഞ്ഞു. റമൽ എന്ന് പറഞ്ഞാൽ എന്താ, കാലടുപ്പിച്ചിട്ടുള്ള ഓട്ടാണ്, ഓട്ടാണ്, മനസ്സിലായി. അപ്പൊ ഇഫ്തിബ കാണിച്ച് ഈ വലത്തെ ചുമല് കാണിച്ചിട്ട് ഇഹ്റാം ധരിക്കാൻ പറഞ്ഞ എന്തിനാണ്, പനി പിടിച്ചിട്ട് വിറക്കണില്ല എന്നുള്ളത് കാണിക്കാനാണ്, ഞങ്ങൾ ആരോഗ്യവാന്മാരാണെന്ന് അറിയിക്കാനാണ്. പിന്നെ നടക്കാൻ വയ്യാത്തവരല്ല, പിന്നെയോ ഞങ്ങൾക്ക് ഓടാനും കഴിയും, ഞങ്ങൾ ശക്തന്മാരാണ് എന്നുള്ളത് അറിയിക്കാനാണ് എന്ത് ചെയ്തത്, റമൽ അർത്ഥം പറഞ്ഞത്. ആദ്യത്തെ 3 റൗണ്ട് തവാഫിൽ റമൽ അർത്ഥം പറഞ്ഞു, മനസ്സിലായോ. അങ്ങനെ പിന്നെ അവര് പിന്നെ ഇത് ചെയ്യണം, ഇത് രംഗം വീക്ഷിക്കണം. അവര് തവാഫ് ചെയ്യുന്നതും മുസ്ലിമീങ്ങളുടെ വരവും വീക്ഷിക്കണം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ഇങ്ങനെ കരുത്തരാണ് വിവിധം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോ അവരെന്നെ തിരുത്തി. ഇവരോളം കരുത്തരെ കണ്ടിട്ടില്ല എന്ന രീതിയിൽ മുശ്രിക്കുകൾ തന്നെ തിരുത്തുകയുണ്ടായി. ഏതായാലും ചില റിപ്പോർട്ടുകൾ കാണാം ഇവര് കാണാതിരുന്നതിന് നേരെ പിന്നെ എതിർഭാഗാണ് റുക്നുല്ലി അമ്മാനിയുടെയും പിന്നെ ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ഭാഗം. അപ്പൊ അവിടുന്ന് പിന്നെ റമൽ നടത്തിയിരുന്നില്ല എന്നാണ്. റബ്ബനാ ഫി ദുനിയാ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ എന്ന് ദുആ ചെയ്തിട്ട് സാധാരണ നിന്ന് നടത്തി നടന്നു. കാരണം പിന്നെ അതിന്റെ എതിർവശത്താണ് ആരുള്ളത്, ഇവര് കാണാൻ നിൽക്കുന്നത്. മനസ്സിലായി, ഒരു കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഓട്ടവും ഈ ഉൽത്തിഭാഗവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ ഇവിടെ നമ്മൾ മുശ്രിക്കുകൾ കാണാനൊന്നുമില്ല. ഉമർ റളിയല്ലാഹു തആല പിൽക്കാലത്ത് പിന്നെ കഅബ തവാഫ് ചെയ്തപ്പോ അദ്ദേഹം റമല് നടത്തി മൂന്ന് റൗണ്ട്, തവാഫുൽ ഖുദൂമിൽ മാത്രമാണിത്. അതേപോലെ തന്നെ ഇൽത്തിഫാഫ് നടത്തി ഉമർ. ഉമർ പറയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും മക്കയിൽ മേൽക്കോയ്മ നൽകി. ഇന്ന് മുശ്രിക്കുകളില്ല, ഇത് കാണാനും മുശ്രിക്കുകളില്ല, മനസ്സിലായില്ലേ? എങ്കിലും ഇൽത്തിഫാഫും അതേപോലെ റമലും നമ്മൾ ഒഴിവാക്കൂല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിന് അനുധാവനം ചെയ്യുന്നത് കൊണ്ട്. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, നമ്മൾ സുന്നത്തിന് അനുധാവനം ചെയ്ത് ഇന്ന് ഇൽത്തിഫാ നടത്തുന്നു, റമൽ നടത്തുന്നു. ഇവിടെ മുശ്രിക്കൾ കാണാനൊന്നുമില്ല. നമ്മൾ യസ്രിബിൽ നിന്ന് പനി പിടിച്ച് വരുന്ന ആ ആരോപണം ഉള്ള ആളുകളല്ല. പക്ഷെ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് നമ്മൾ പിൻപറ്റുക എന്നുള്ളതാണ്. അങ്ങനെ തവാഫ് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിച്ചതിന് ശേഷം മക്കയിൽ നിന്ന് മൂന്ന് ദിവസം നിന്ന്, മനസ്സിലായി, മൂന്ന് ദിവസം നിന്ന് നാലാമത്തെ ദിവസം ഫജറായി. അപ്പൊ അതിന് മൂന്ന് തികഞ്ഞ്. അങ്ങനെ അലി റളിയല്ലാഹു തആല എന്നോട് മുശ്രിക്കുകൾ വിളിച്ചിട്ട് പറഞ്ഞ്, മക്കാർ വിളിച്ചിട്ട് പറഞ്ഞ, ഞാൻ പിന്നെ അലി അബൽ ഹസൻ എന്റെ സാഹിബിനോട് നമ്മളുടെ ഉടമ്പടിയിലെ ഡേറ്റ് തീർന്ന്, ഉടമ്പടി പ്രകാരമുള്ള ഡേറ്റ് തീർന്ന് എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട് അലിയാർ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, എല്ലാവരോടും മടങ്ങാൻ പറഞ്ഞു. കരാറ് ലംഘിച്ചുകൊണ്ടുള്ള ഒരു താമസം പറയുമ്പോൾ വരേണ്ട തറവാടൊന്നുമില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അവിടെ ഉണ്ട്, മനസ്സിലെ ബന്ധുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അവര് പിന്നെ അവകാശവാദം ഉന്നയിച്ചിട്ട് പോകാൻ പറയേണ്ട ഒരു ഇതൊന്നുമില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കരാറ് കൊടുത്ത് വാക്ക് പറഞ്ഞു എന്നതിനാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാക്ക് പാലിച്ചിട്ട് പിന്നെ ചെയ്യാണ് സഹാബത്തിനെയും കൊണ്ട് മടങ്ങുകയാണ് ചെയ്തത്, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഉംറത്തുൽ ഖളാഇന്റെ ഒരു ചുരുക്കം. ഈ ഉംറത്തുൽ ഖളാഇ നിർവഹിച്ച് മടങ്ങുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആലയെ വിവാഹം കഴിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ചില റിപ്പോർട്ടുകളിൽ പിന്നെ മക്കയുടെയും മദീനയുടെയും അടുത്ത് മക്കക്കടുത്ത് സരീഫ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. സരീഫ്, ഈ സരീഫ് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോ ഹജ്ജിനൊക്കെ വരുമ്പോ മക്കയോട് അടുത്ത് ഏറ്റവും വലിയ ഹജ്ജിന്റെ ചെക്ക് പോയിന്റ് അതാണ് അവിടെയാണ് സരീഫ്. ആ ചെക്ക് പോയിന്റ് കഴിഞ്ഞ ഉടനെയാണ് സരീഫ് എന്ന് പറയുന്ന സ്ഥലം. പിന്നെ അത് ഹറമിന് പുറത്താണ്, ഹറമിന് പുറത്താണ്. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ സരീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് മൈമൂന റളിയല്ലാഹു തആലയെ വിവാഹം കഴിച്ചു. മൈമൂന റളിയല്ലാഹു തആലയെ വിവാഹം കഴിച്ചു. ഇന്നും ചരിത്രത്തിൽ വളരെ പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം മൈമൂന റളിയല്ലാഹു തആലയെ വഫാത്തായതും ഈ സ്ഥലത്ത് വെച്ചാണ്, സരീഫിൽ വെച്ചാണ്. ഇന്നും അത് അവരുടെ ഖബറിടം നമ്മള് മക്ക മദീന തരീഖ് ഹിജ്റ ഹൈവേയില് അതിന്റെ സൈഡിൽ അവരുടെ ഖബർസ്ഥാനുണ്ട്. മൈമൂന റളിയല്ലാഹു തആലന്റെ ഖബർസ്ഥാനം ഹൈവേന്റെ തൊട്ട് തന്നെ കാണാൻ സാധിക്കും. ഏതായാലും പിന്നെ ഈ മൈമൂന റളിയല്ലാഹു തആലയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചത് ഉംറത്തുൽ ഖളാഇനോടനുബന്ധിച്ചാണ്. ചിലർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കുന്നതിന് മുമ്പാണ്, ചിലർ പറഞ്ഞത് ഉംറക്ക് ശേഷമാണ്. ഏതായാലും ഉംറത്തുൽ ഖളാഇനോടനുബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന റളിയല്ലാഹു തആലയെ വിവാഹം കഴിച്ചത്. ഈ ഉംറ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഹംസത്ത് റളിയല്ലാഹു തആലയുടെ മകൾ ഉമാറ, ഹംസ റളിയല്ലാഹു തആലന്റെ മകൾ ഉമാറയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവരുന്നത്, മനസ്സിലായി? അതായത് ഹംസ റളിയല്ലാഹു തആല അൻഹ ഹംസയും ജാഫറും കല്യാണം കഴിച്ചിരുന്നത് സഹോദരികളെയാണ്, സഹോദരികളെയാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുമ്പോ, ഉഹുദ് യുദ്ധത്തിന് മുമ്പ് ഹിജ്റ വരുമ്പോ പിന്നെ ഉഹദിനും ബദറിനൊക്കെ മുമ്പ് ഹിജ്റ വരുമ്പോ ഹംസ റളിയല്ലാഹു അൻഹയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഹംസ റളിയല്ലാഹുവിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹയ്ക്ക് വേറെ മക്കളൊന്നുമില്ല, ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ ആ ഗർഭം പ്രസവിച്ചു, അത് പെൺകുഞ്ഞു ഉമാർ എന്നാണ് ഇതിന്റെ പേര്. പിന്നെ അങ്ങനെ പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഈ കുട്ടിനെ കണ്ടിട്ടില്ല, ഹിജ്റ വന്നു. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായി, ഉഹദിൽ ഷഹീദായി. ഈ കുട്ടി വളർന്നത് എവിടെ? മക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറത്തുൽ ഖളാ നിർവഹിച്ചിട്ട് പിന്നെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിലേറ്റ് മടങ്ങുകയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ ജഅഫറും അലിയും സയ്ദും ഉണ്ട്, മറ്റു സഹാബികളുണ്ട്, പക്ഷേ റസൂലുള്ളാഹിയോടൊപ്പം വരാനുള്ളത്. അപ്പോ യാ അം എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഓടി വരികയാണ്. യാം എന്നുള്ള വിളിയിട്ട് റസൂൽ നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഓടി വരലാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ അത് ഹംസയുടെ മകൾ ഉമാറാണ്, ചെറിയ കുട്ടി. അപ്പോൾ റസൂലുള്ളാഹിക്ക് വലിയ ഇതായി, കാരണം ഹംസ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ വളരെ സ്ഥാനമുള്ള ഒരു വ്യക്തിത്വമാണ്. റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്, മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്, റസൂലുള്ള എല്ലാം എന്ന പോലെ കരുതിയിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കണ്ടപ്പോൾ റസൂലുള്ള വളരെ പിന്നെ വികാരഭരിതനായി. ഏതായാലും കുട്ടീനെ കൊണ്ടുവരാൻ പറഞ്ഞു, കൂടെ കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ കൂടെ കൊണ്ടുവരുമ്പോ പിന്നെ ജാഫർ ഞാൻ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ്, സെയ്ദ് പറഞ്ഞ് ഞാൻ സംരക്ഷിക്കാം, അലി പറഞ്ഞ് ഞാൻ സംരക്ഷിക്കാം, അലി പറഞ്ഞ് എന്റെ പിന്നെ സഹോദരനാണ്, അല്ലെങ്കിൽ എന്റെ പിതൃവ്യനാണ്, എന്റെ സഹോദരിയാണ്, പിതൃവ്യന്റെ മകളാണ്, അതുകൊണ്ട് ഞാൻ സംരക്ഷിക്കാം എന്ന് പറഞ്ഞു. ഫാത്തിമ സംരക്ഷിക്കും എന്നർത്ഥത്തിൽ. പിന്നെ ജാഫർ പറഞ്ഞ് പിന്നെ ഞാൻ സംരക്ഷിക്കാം, എന്റെ പിതൃവ്യനാണ്, മാത്രല്ല കുട്ടിന്റെ കുഞ്ഞാമ ഖാലത്ത് എന്റെ പിന്നെ കൂടെയാണുള്ളത്. ജാഫറിന്റെ ഭാര്യന്റെ പേര് സഫിയ. ഖാലത്ത് പിന്നെ ഈ കുട്ടിയുടെ ഖാലത്ത് കുഞ്ഞാമ മാതൃ സഹോദരന്റെ കൂടെ എന്റെ ഭാര്യയാണ്, അതുകൊണ്ട് ഞാൻ സംരക്ഷിക്കാം. സെയ്ദ് പറഞ്ഞ് ജാഫർ പിന്നെ എന്റെ സഹോദരനാണ്, അതുകൊണ്ട് ഞാൻ സംരക്ഷിക്കാം കുട്ടീനെ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാഫറിനോട് സംരക്ഷിക്കാൻ പറഞ്ഞു. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മാന്റെ സ്ഥാനത്താണ് മാതൃ സഹോദരി കുഞ്ഞാമ, അതുകൊണ്ട് പിന്നെ കുഞ്ഞാമയാണ് സംരക്ഷിക്കാൻ ഏറ്റവും അർഹർ എന്ന് പറഞ്ഞു. പിന്നെ ഉമാറയെ ജാഫറിനെ ഏൽപ്പിച്ചു. അങ്ങനെ ജാഫറിന്റെ ഭാര്യ സഫിയയാണ് പിന്നീട് കുഞ്ഞിനെ സംരക്ഷിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അലാക്കുല്ലിൻ ഉംറത്തുൽ ഖളാ നിർവഹിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും സുരക്ഷിതരായിട്ട് മദീനയിലേക്ക് മടങ്ങി. ഇതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ സ്വപ്നം സാക്ഷാത്കരിച്ചു, സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നു. സദഖ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താ? അവിടെ സദഖ എന്നുള്ളതിനെ സത്യപ്പെടുത്തി എന്നർത്ഥം പറയും, അതേപോലെ തന്നെ സാക്ഷാത്കരിച്ചു എന്ന് അർത്ഥം പറയും. ഇവിടെ സാക്ഷാത്കരിച്ചു എന്നുള്ള അർത്ഥമാണ് ഏറ്റവും ഉണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ചരിത്രം ഉണർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുൽ സദഖല്ലാ ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ. കുൽ സദഖല്ലാ, അവിടെ സത്യപ്പെടുത്തി അല്ലെങ്കിൽ സത്യം പറഞ്ഞു എന്നുള്ള ആ ആശയത്തിലാണുള്ളത്. അതൊരു വിഷയം ഇൻഷാല്ലാ അന്നത്തെ മഗ്രിബിനെ ക്ലാസ്സിൽ അതാണ് വിശദീകരിക്കുക. കുൽ സദഖല്ലാ ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ. ഈ പിന്നെ അലാകുല്ലിൻ ലതദ്ഖുലുന്ന അൽമസ്ജിദൽ ഹറാം ആമിനീൻ, നിങ്ങൾ നിർഭയരായിട്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നിർഭയനായിട്ട്, സഹാബത്ത് നിർഭയരായിട്ട് എന്ത് ചെയ്ത് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു. അങ്ങനെ പിന്നെ അവരിൽ മുഹല്ലഖീൻ, മുഹല്ലഖീൻ എന്ന് പറഞ്ഞാൽ തല മുടി മുണ്ടനം ചെയ്യുന്നവരായ അവസ്ഥയിൽ പ്രവേശിക്കുന്നവരുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുഖസ്സിരി റുഊസകും വ മുഖസ്സിരീൻ, തലമുടി പിന്നെ വെട്ടിയവരായി ചുരുക്കിയവരായിട്ട് പ്രവേശിക്കുന്നവരും. രണ്ടു തലക്കും പിന്നെ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഹ്റാമിന് നമ്മൾ ഉംറ ചെയ്താൽ, ഹജ്ജ് ചെയ്താൽ തല മുണ്ടനം ചെയ്യാം, അതേപോലെ തന്നെ മുടി വെട്ടുകയും ചെയ്യാം. ഏറ്റവും ഉത്തമം ഏതാണ്? തല മുടി മുണ്ടനം ചെയ്യലാണ്. നിസ്ലാം സ്വലമ തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് 3 തവണ മഗ്ഫിറത്തിന് വേണ്ടി അള്ളഹാനോട് ദുആ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് പിന്നെ ഹിജ്റയുടെ 7 ദുൽഖഅദ മാസത്തിലായിരുന്നു ഉംറത്തുൽ ഖളാ. ഒരു വിഷയം ശേഷിക്കുന്നത്, നമ്മൾ പറഞ്ഞില്ല തദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം അല്ലേ? അൽ മസ്ജിദൽ ഹറാം മസ്ജിദൽ ഹറാമിൽ നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്നാണ്. മസ്ജിദുൽ ഹറാം കൊണ്ട് ഇവിടെ ഉദ്ദേശം എന്താ? മസ്ജിദുൽ ഹറാം കൊണ്ട് ഉദ്ദേശം മസ്ജിദുൽ കാബയാണ്, ഹറം മുഴുവനാണ്. എന്താ മസ്ജിദുൽ കാബ എന്ന് പറഞ്ഞ അർത്ഥം? കാബയും കാബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയും, അതാണ് മസ്ജിദുൽ ഹറാം അല്ലെ. ചിലര് പറഞ്ഞത് മസ്ജിദുൽ അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞെങ്കിൽ കാബയും കാബയ്ക്ക് ചുറ്റുമുള്ള പള്ളി മാത്രല്ല, പിന്നെയോ ഹറം മുഴുവനാണ്. ഹറം മുഴുവനാണ് നമ്മൾ പറഞ്ഞത്. ഹറമിന്റെ പിന്നെ ദൂരപരിധി എത്ര പറഞ്ഞത്? ഹറമിന്റെ ദൂരപരിധി പറഞ്ഞത് 15 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തേക്കുണ്ട്. ഏ 12 തെക്ക് ഭാഗത്തേക്ക്, 6 വടക്ക് ഭാഗത്തേക്ക്, 22 പടിഞ്ഞാറ് ഭാഗത്തേക്ക്. ഇത്ര വിശാലമാണ് ഹറം. ഹറം ഇത്ര വിശാലാണ്. മസ്ജിദുൽ കാബ, കാബയ്ക്ക് ചുറ്റുമുള്ള പള്ളി, അത് എത്രയാണ്? അത് ഇത്ര വിശാലല്ല. അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയാണോ അതല്ല ഹറം മുഴുവനാണോ? ചില പണ്ഡിതന്മാർ ഹറം മുഴുവനാണ് അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ, ചിലര് പറഞ്ഞത് ഇല്ല, മസ്ജിദുൽ കാബ കാബയ്ക്ക് ചുറ്റുമുള്ള പള്ളി അതാണ് അൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം ഇഷ്കാൽ, ഇപ്പോ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹറമിന് ചുറ്റുമുള്ള പള്ളി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഹറം മുഴുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അത് പിന്നെ കേവലം നാമകരണം മാത്രമായിരുന്നെങ്കിൽ മഹിഷ്കാൽ, പക്ഷെ അതിനെ തുടർന്ന് ചില ഹുക്കുമകളുണ്ട്, അതാണ് പ്രശ്നം. ഇപ്പൊ ഉദാഹരണത്തിന് നിസലുദ്ദീൻ സലമാ തങ്ങൾ പറഞ്ഞു, സലാത്തു ഫിൽ മസ്ജിദുൽ ഹറാം അഫ്ളു മിൻ മിയത്തി അൽഫി സലാ ഫി മസീവ. മസ്ജിദുൽ ഹറാമിൽ ഒരു നമസ്കാരം, അതൊഴികെയുള്ളതിൽ 100,000 നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പോ ഇതര പള്ളികളിൽ 100,000 നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ ഹറാമിൽ ഒരു നിസ്കാരം എന്നാണ്. മസ്ജിദുൽ ഹറാമിൽ ഒരു നിസ്കാരം പറഞ്ഞ മനസ്സിലായി? എന്താ പറഞ്ഞേ? മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം. മസ്ജിദുൽ ഹറാം അല്ലാത്ത പള്ളികളിൽ മസ്ജിദുൽ നബവി ചോദിച്ച് 100,000 നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്ന് നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സുന്നത്തായാലും ഫർളായാലും മസ്ജിദുൽ ഹറാമിൽ ഒരു വഖ്ത് നിസ്കരിക്കുമ്പോൾ, ഒരു നമസ്കാരം നിർവഹിക്കുമ്പോൾ അതിന് 100,000 നിസ്കരിച്ച കൂലിയുണ്ട്. 100,000 നിസ്കരിച്ച കൂലിയുണ്ട്. ആ കൂലി അത് കഅബക്ക് ചുറ്റുമുള്ള പള്ളിയിൽ നിസ്കരിച്ചാൽ മാത്രമാണോ, അതല്ല ഹറമിലെ ഏത് പള്ളിയിൽ നിസ്കരിച്ചാൽ ആ കൂലി കിട്ടോ? ഹറം വിശാലാണ്, ഹറം വിശാലാണ്. ഹറം മിന ഹറമിലാണ്, മുസ്ദലിഫ ഹറമിലാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ പിന്നെ ഈ ദൂരപരിധി നോക്കിയ മനസ്സിലല്ലേ. ജിദ്ദയുടെ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോ ഷുമൈസി, ഇന്നത്തെ ഷുമൈസി, ആ ഷുമൈസി വരെയുള്ള സ്ഥലം ഹറമിലാണ്. അപ്പൊ അവിടങ്ങളിലൊക്കെ പള്ളിയുണ്ട്. അപ്പൊ ആ പള്ളികളിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 100,000 കിട്ടുമോ? അതല്ല കാബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയിൽ 100,000 നിസ്കരിച്ചാൽ 100,000 കിട്ടുക. നിങ്ങളുടെ അഭിപ്രായം എന്താ? കാബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയിൽ ആണ് 100,000 നിസ്കരിച്ച കൂലി. അതേസമയം പിന്നെ ഈ ഹറമിൽ ഏത് പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ 100,000 നിസ്കരിച്ച കൂലി ഇല്ല അല്ലേ. അത് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ള ഒരു മസ്അല. മാലിക്കികളും ഹനഫികളും ഷാഫിഈകളും, മാലിക്കികൾ ഹനഫികൾ ഷാഫിഈകൾ, ഈ ഭൂരിപക്ഷ പണ്ഡിതന്മാർ, ഭൂരിപക്ഷ പണ്ഡിതന്മാർ, ഇവിടുത്തെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ, ഹയ്യത്തെ കിബാറുൽ ഉലമ പണ്ഡിത സഭ, ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഒക്കെ അഭിപ്രായം ഹറമിൽ മൊത്തത്തിൽ, ഹറമിൽ മൊത്തത്തിൽ ആ പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ്. അത് ഹറമിൽ എവിടെ ഏത് പള്ളിയിലും നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും ഹറമ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള പള്ളികളിൽ മസ്ജിദുൽ നബവി ചോദിച്ച് 100,000 നിസ്കരിച്ച പ്രതിഫലം, അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഷാഫിഈകൾ മാലിക്കികൾ ഹനഫികൾ അവരുടെ മതേബൻ അതാ. പിന്നെ ഞാൻ പറഞ്ഞേ ഹയ്യത്തെ കിബാറിൽ അവിടുത്തെ പണ്ഡിത സഭ, അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെ ഒക്കെ അഭിപ്രായം ഹറമിൽ ഏത് പള്ളിയിൽ നിസ്കരിച്ചാലും, ഈ ദൂര ഉണ്ടല്ല ഈ ദൂരപരിധി, അതിലേത് പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും ഇതര പള്ളികളിൽ മസ്ജിദുൽ നബവി ഒഴിച്ച് 100,000 നിസ്കരിച്ച പ്രതിഫലം കിട്ടും എന്നുള്ളത്. അവരതിന് ഉപോത്ബലകമായിട്ട് തെളിവ് പിടിച്ചത് എന്താന്ന് വെച്ചാല്, ഒന്ന് ഇമാം അത്താ ഇബ്നു അബീ റബാഹിന്റെ ഒരു പിന്നെ പ്രതികരണം, അതായത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഒരിക്കൽ പിന്നെ പ്രസംഗിച്ച് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പ്രസംഗിച്ച്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പ്രസംഗിച്ചപ്പോ ഹറമിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. ഹറാമിൽ നിസ്കരിച്ചു. അപ്പോ ഇതര പള്ളികളിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 100,000 പ്രതിഫലം മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാലുണ്ട് പറഞ്ഞു. അപ്പൊ അതായതിനോട് ചോദിക്കാണ്, അത് പിന്നെ കഅബക്ക് ചുറ്റുള്ള പള്ളിയിൽ നിസ്കരിച്ചാൽ മാത്രമാണ് അതോ ഹറമിൽ മുഴുവൻ നിസ്കരിച്ചാൽ? അതിനാണ് അപ്പൊ അതാ ഇബ്നു അബീ റബാഹ പറഞ്ഞത് ബലിൽ ഹറം കുല്ലുഹു, ഹറം മുഴുവൻ ആ പ്രതിഫലം നേടിത്തരുമെന്നാണ് പറഞ്ഞത്. ഹറം മുഴുവൻ ആ പ്രതിഫലം നേടിത്തരുന്നത്. അപ്പൊ ഹറം മുഴുവൻ അവിടെയുള്ള പള്ളികളിൽ നമ്മൾ ഒരു ഒത്തു നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇതര പള്ളികളിൽ 100,000 നിസ്കരിച്ച പ്രതിഫലവും കൂലി ഇരട്ടിയും ലഭിക്കും എന്നുള്ളതാണ് അതിന് മനസ്സിലാണ്. ഇതേപോലെ അൽ മസ്ജിദുൽ ഹറാം എന്നുള്ള പേര് കേവലം കഅബക്ക് ചുറ്റുള്ള പള്ളികൾക്ക് മാത്രം വന്നിട്ടില്ല. അങ്ങനെ വന്ന സ്ഥലങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിലുണ്ട് സുന്നത്തിലുണ്ട്. പക്ഷേ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖ്സ അല്ലദി ബാറക്ന ഹൗലഹു ലിനുരിയഹു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഇസ്റാ നടത്തിയതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാവിൽ തന്റെ ദാസനെ രാപ്രയാണം നടത്തി അള്ളാഹു പരിശുദ്ധനാകുന്നു, അവന്റെ പരിശുദ്ധി ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നാണ്. അവിടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് റസൂലുള്ളാഹിനെ രാപ്രയാണം നടത്തി എന്ന് പറഞ്ഞത്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് റസൂലുള്ള എവിടുന്ന രാപ്രയാണം തുടങ്ങിയത്? ഉമ്മുഹാനി റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്നാണ്. ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്നാണ്. ഉമ്മുഹാനിന്റെ വീട് എവിടെയുള്ളത്? അത് കഅബക്ക് ചുറ്റുള്ള പള്ളിയിൽ നിന്ന് പുറത്താണ്, പക്ഷെ ഹറമിനുള്ളിലാണ്. ഹറമിൽ കഅബക്ക് ചുറ്റുമുള്ള പള്ളിയിൽ ഉണ്ടല്ലോ, അതിന്റെ പുറത്താണ് ആരുടെ വീട്? ഉമ്മുഹാനിന്റെ വീട്. അപ്പൊ ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്നാണ് റസൂലുള്ളാഹിന്റെ നിശാപ്രയാണം തുടങ്ങിയിട്ടുള്ളത്. എന്താ അള്ളാഹു പറഞ്ഞത്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിശാപ്രയാണം തുടങ്ങി എന്നാ പറഞ്ഞത്. പണ്ഡിതന്മാർ പറയുന്നത് അപ്പോ ഹറമിന് മൊത്തത്തിൽ എന്ത് പറയും? അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയും. കാരണം ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി നിശാപ്രയാണം തുടങ്ങി, ഇസ്റാഅ് തുടങ്ങി, അള്ളാഹു പറഞ്ഞത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് തുടങ്ങി എന്നാണ്. അപ്പൊ ഹറം മുഴുവൻ എന്താണ്? അൽ മസ്ജിദുൽ ഹറാം എന്നുള്ള ആ വിശേഷണം അർഹിക്കുന്ന സ്ഥലമാണ്. ഇതാണ് കാര്യമായിട്ട് ഭൂരിപക്ഷ പണ്ഡിതന്മാര് തങ്ങളുടെ ഈ അഭിപ്രായത്തിന് തെളിവ് പറഞ്ഞത്. ഏത് അഭിപ്രായത്തിന്? പിന്നെ ഹറം മുഴുവൻ എന്താണ്, അവിടെ ഇങ്ങനെയുള്ള പള്ളികൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 100,000 നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും എന്നതിന് തെളിവായിട്ട് അവർ പറഞ്ഞു. എന്നാൽ പണ്ഡിതന്മാരിൽ ചിലർ ഈ അഭിപ്രായത്തിനെതിരാണ്. ഇമാം നവവി, അതേപോലെ തന്നെ ഇമാം അത്തബരി, മുഹിബ്ബു അത്തബരി, അതേപോലെ ഹംബലി ഫുഖഹാക്കളിൽ ഇബ്നു മുഫ്ലിഹ് ഇബ്നു ഹജർ അൽ ഹൈതമി, അതേപോലെ തന്നെ ആധുനികരിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ, ഇവിടുത്തെ ഇബ്നു ബാസിന്റെ ശിഷ്യനായ പിന്നെ മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഇബ്നു ഉസൈമീൻ എന്ന് പറയുന്ന പണ്ഡിതൻ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ പറഞ്ഞത് ഈ പ്രതിഫലത്തിലുള്ള ഇരട്ടി ഉണ്ടല്ലോ, 100,000 പ്രതിഫലം എന്ന് പറഞ്ഞത്, അത് മസ്ജിദുൽ കഅബക്കാണ്. മസ്ജിദുൽ കഅബക്കാണ്. എന്താ മസ്ജിദുൽ കഅബ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? കഅബക്ക് ചുറ്റുമുള്ള പള്ളി, കഅബ ഉള്ള പള്ളി. കഅബയെ ചുറ്റിയാണ് പള്ളി ഉള്ളത്. ആ പള്ളി എത്ര സ്ഥലത്തേ ഉള്ളൂ? ഹറം മുഴുവൻ ഉണ്ടാ? ഈ ദൂരപരിധിയിലുണ്ടാ? ഇല്ല. പിന്നെയോ? ആ അത് ഈ ദൂരത്തെ അപേക്ഷിച്ച് ചെറുതാണ്. അപ്പൊ കഅബയുടെ ചുറ്റുമുള്ള മസ്ജിദ്, അതിനെ എന്തുള്ളൂ? ആ പ്രതിഫലമുള്ളൂ. അതിനുപോൽബലകമായിട്ട് അവർ തെളിവ് ധാരാളം ഉദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ഉദ്ദേശം മസ്ജിദുൽ കഅബയാണ്. പൊതുവിൽ അതിന്റെ ഉദ്ദേശം മസ്ജിദുൽ കഅബയാണ്. അതിന് പിന്നെ തെളിവാണ് ഇപ്പൊ ഈ പിന്നെ അജഅൽതും സിഫായത്തൽ ഹാജ് വഇമാറത്തൽ മസ്ജിദുൽ ഹറാം. അള്ളാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കുകളോട് ചോദിക്കുകയാണ് ഹാജിമാർക്കുള്ള ജലസേവനം, അതേപോലെ മസ്ജിദുൽ ഹറാമിന്റെ പരിപാലനം, അത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതേപോലെ അള്ളാഹിന്റെ അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ആ പിന്നെ അതായത് ഹാജിമാരെ സേവിക്കുകയും മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുകയും ചെയ്യുന്നവർ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരെ പോലെയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കേണ്ട വിശുദ്ധ ഖുർആൻ എല്ലാവരോടും മുശ്രിക്കീങ്ങളോട്. അവർ കഅബ അവര് മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുമായിരുന്നു, അവര് മുശ്രിക്കീങ്ങൾ. ഹാജിമാരെ സൽക്കരിക്കുമായിരുന്നു മുശ്രിക്കീങ്ങൾ. പക്ഷെ അവർക്ക് എന്തില്ല, വിശ്വാസമല്ല, വിശ്വാസമല്ല. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, കഅബയെ പരിപാലിക്കലും അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കലും, ഇമാറത്തുൽ മസ്ജിദുൽ ഹറാം ആണ്, മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കലും ഹാജിമാരെ സൽക്കരിക്കലും അങ്ങനെ ചെയ്യുന്നവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരെ പോലെയാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. മുശ്രിക്കീങ്ങൾ പരിപാലിച്ച മസ്ജിദുൽ ഹറാം ഏതാ? മസ്ജിദുൽ കഅബയാണ്. മസ്ജിദുൽ കഅബയാണ്, കഅബയും അതിന്റെ ചുറ്റുമുള്ള തവാഫ് ചെയ്യുന്ന സ്ഥലം, ഇങ്ങനത്തെ ഇതാണ് ഉദ്ദേശം. അപ്പൊ മസ്ജിദുൽ ഹറാം എന്നുള്ളതിന്റെ ഉദ്ദേശം ശരിക്കും മസ്ജിദുൽ കഅബയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇതേപോലെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു സ്ത്രീ രോഗിയായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, രോഗിയായപ്പോ ആ സ്ത്രീ എന്ത് ചെയ്തു, ഒരു നേർച്ച നേർന്നു, എന്റെ രോഗം സുഖപ്പെട്ടാൽ ഞാൻ മസ്ജിദുൽ അഖ്സയിൽ പോയിട്ട് നിസ്കരിക്കും, മസ്ജിദുൽ അഖ്സയിൽ പോയിട്ട് നിസ്കരിക്കും എന്നവര് നേർച്ച നേർന്നു. ഒരു സ്ത്രീ, അവർക്ക് രോഗമായി, അപ്പൊ അവര് നേർച്ച നേർന്നു, എന്റെ രോഗം മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മസ്ജിദുൽ അഖ്സയിൽ പോയിട്ട് നിസ്കരിക്കും. എവിടെ മസ്ജിദുൽ അഖ്സ? ഫലസ്തീനിൽ. ഫലസ്തീനിൽ അവിടെ പോയിട്ട് നിസ്കരിക്കും, നേർച്ച നേർന്നു. അങ്ങനെ നേർച്ച തരാൻ പറ്റുമോ? നേർച്ചയരാ. കാരണം എന്താ, മസ്ജിദുൽ അഖ്സ പുണ്യം പേടി യാത്ര അനുവദിച്ച സ്ഥലമാണ്. മൂന്ന് പള്ളികൾ, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഈ മൂന്ന് പള്ളികളിലേക്ക് യാത്ര അനുവദനീയാണ്, പുണ്യ യാത്ര അനുവദനീയാണ്. അപ്പൊ ആ സ്ത്രീ അങ്ങനെ നേർച്ച നേർന്നു. അങ്ങനെ നേർച്ച നേർന്നപ്പോ അവരുടെ രോഗം മാറി, രോഗം മാറി. അങ്ങനെ അവര് പിന്നെ രോഗം മാറിയപ്പോ നേർച്ച കിട്ടാൻ വേണ്ടിട്ട് അവർ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ മൈമൂൻ റളിയല്ലാഹു തആല അവരെ തടഞ്ഞു. അവര് പറഞ്ഞ്, മൈമൂൻ റളിയല്ലാഹു ആ സ്ത്രീയോട് പറഞ്ഞ്, നിങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് എന്തിനാ പോണത്? കൂടുതൽ നിസ്കരിച്ച കൂലി ഇട്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ, നിസ്കാരത്തിന് കൂടുതൽ കൂലി അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ കഅബയിലും നിസ്കരിച്ച, മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ കഅബയിൽ നിസ്കരിച്ചിട്ടേ അതിനേക്കാൾ കൂലി കിട്ടുന്നു. അതുകൊണ്ട് നിങ്ങൾ യാത്ര പോയിട്ട് മസ്ജിദുൽ അഖ്സയിൽ കൂടുതൽ കൂലിക്ക് വേണ്ടി നിസ്കരിക്കണ്ട, നിങ്ങൾ അവിടെ നിസ്കരിച്ചാൽ മതി, മസ്ജിദുൽ നബവിയിൽ നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ മസ്ജിദുൽ കഅബയിൽ നിസ്കരിച്ചാൽ മതി എന്ന് ഈ സ്ത്രീയോട് ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല പറഞ്ഞു. അപ്പൊ അവിടെ മസ്ജിദുൽ കഅബ എന്നാ പറഞ്ഞത്, എന്താണ് മസ്ജിദുൽ കഅബ? അതേതാ? അത് ഹറമല്ല, പിന്നെയോ? അത് കഅബയുടെ ചുറ്റുള്ള പള്ളിയാണ്. അപ്പൊ സഹാബികൾ ഈ കൂലി കൂടുതൽ കിട്ടുമെന്നുള്ള ആ മഹത്വം മനസ്സിലാക്കിയിട്ടുള്ളത് കഅബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയിൽ എന്നാണ്, പള്ളിയിൽ എന്നാണ് ആര് പറഞ്ഞത്? ഈ പണ്ഡിതന്മാര് പറഞ്ഞത്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ അൽ മുഹിബ്ബു തബരി, അതേപോലെ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി, പിന്നെ ഇബ്നു സൈമി തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഒക്കെ അഭിപ്രായം അതാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടേത് ഹറമിൽ മുഴുവൻ ആ പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ്. ശരിയോട്ട് അടുത്ത അഭിപ്രായം ഏതാ? കൂടുതൽ ബലം തോന്നുന്നത് പിന്നെ ഈ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തോടാണ്. പക്ഷെ മറ്റുള്ളവർ ഉദ്ധരിച്ച തെളിവുകൾ ബലപ്പെട്ട തന്നെ, കാരണം അവര് ഇവരുടെ അഭിപ്രായത്തിൽ നിരൂപണം നടത്തിയിട്ടുണ്ട്. അതായത് ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്നാണ് റസൂലുള്ള ഇസ്രാമത് പോയത് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇസ്രാമത് തുടങ്ങിയത് ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്നാണെങ്കിലും മലക്കുകൾ ഹിജറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഹിജറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഷത്തീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹിജർ പറഞ്ഞെന്താ, പിന്നെ കഅബത്തിലെ പാത്തി കണ്ടില്ലേ, തൂങ്ങിക്കണേ, പാത്തി തൂങ്ങിക്കണേ, അതിന്റെ താഴെയുള്ള ഭാഗമാണ് അതാണ് ഷത്തീം, ഷിജർ. അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഹിജർ ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ളത്. ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്നാണ് അത് തുടങ്ങിയിട്ടുള്ളതെങ്കിലും പക്ഷെ അതിന്റെ ഔദ്യോഗിക തുടക്കം അവിടെ നിന്നാണ്, ഹിജറിൽ നിന്നാണ്. അതുകൊണ്ടാണ് മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞത് തുടങ്ങി പിന്നെ അതിനുള്ള മറുപടി ഈ പണ്ഡിതന്മാർ നൽകിയത് കാണാൻ സാധിക്കും, ഭൂരിപക്ഷ പണ്ഡിതന്മാർക്ക്. ഏതായാലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസ്അലയാണ്. അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞെങ്കിൽ അത് ഹറമു മുഴുവനാണോ, അതല്ല മസ്ജിദുൽ കഅബ മാത്രമാണോ? മസ്ജിദുൽ കഅബ മാത്രമാണ്. രണ്ടു കൂട്ടരും ബോൽബലകമായ തെളിവുകൾ ഉണർത്തിയിട്ടുണ്ട്. പക്ഷെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ ഈ അഭിപ്രായത്തെയാണ് പലരും എന്ത് ചെയ്യല് ഫത്വയായിട്ട് പറയാറുള്ളത്. മസ്ജിദുൽ ഹറാമിലെവിടെ, അല്ല ഈ ഹറമിലെവിടെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ആ ലക്ഷ്യത്തിൽ പരം പ്രതിഫലം കിട്ടുമെന്നുള്ള അഭിപ്രായം ഉണർത്തലുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ അർത്ഥം ഇനി നമ്മൾ ഉംറക്ക് പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കടന്നുറങ്ങുക എന്നുള്ളതല്ല. പിന്നെയോ നമ്മള് പിന്നെ ഹറമിൽ നിസ്കാരത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. പണ്ഡിതം ചിലര് പറയാറുണ്ട് ഈ പഞ്ചസാര കട്ടമ്മിൽ തേൻ ഒഴിച്ച മാതിരിയും അല്ലെ. അതായത് ഇപ്പൊ നമ്മള് ഹറമിൽ എവിടെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും 100,000 കൂലി കിട്ടും എന്ന ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നമ്മൾ മുഖവിലക്ക് എടുത്താൽ തന്നെ നമ്മള് കഅബത്തിനടുത്തേക്ക് പോയി അല്ലെ നിസ്കരിക്കാൻ. കഅബത്തിനടുക്കലേക്ക് പോയി എന്നിട്ട് ഇമാമിന്റെ പിന്നിൽ വലിയ ഒരു ജമാഅത്തിൽ പങ്കെടുത്ത് സഫ് ചേർന്ന് നിന്ന് കഅബയോട് അടുത്ത സഫിലേക്ക് നിന്ന് അതിനൊക്കെ വലിയ പ്രതിഫലല്ലേ, അതിനൊക്കെ വലിയ പ്രതിഫലല്ലേ. അപ്പോ നമ്മള് പിന്നെ ഇനിയിപ്പോ ഹറമിന്റെ ഏത് ഭാഗത്ത് നിസ്കരിച്ചാലും ആ കൂലി കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മള് ഹറമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എവിടെ പോയിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാൻ താല്പര്യം കാണിക്കേണ്ടത് ആ മസ്ജിദുൽ കഅബയിൽ തന്നെയാണ് നിസ്കരിക്കാൻ താല്പര്യം കാണിക്കേണ്ടത്. മസ്ജിദുൽ കഅബയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഅബ കാണാം, കഅബയോട് അടുക്കാം, മുൻ സഫുകളിലേക്ക് പോകാം, സഫ് ചേർന്ന് നിൽക്കാം അല്ലെ. അതിന്റെയൊക്കെ പ്രതിഫലം കൂടുതലായിട്ട് ലഭിക്കും. അപ്പൊ ഈ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ചാൽ തന്നെയും നമ്മൾ നിസ്കരിക്കാൻ ശ്രമിക്കേണ്ടത് അവിടെ തന്നെയാണ് മസ്ജിദുൽ കഅബയിൽ തന്നെയാണ്. ലഖദ് സദഖല്ലാഹു റസൂലഹു റുയ ബിൽ ഹഖ് لتدخلن المسجد الحرام ان شاء الله امنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا لتدخلن المسجد الحرام امنين ان شاء الله امنين പിന്നെ അല്ലാഹുവിന്റെ വേണ്ടുകയാൽ നിങ്ങൾ നിർഭയരായിട്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അതാണ് റസൂലുള്ളാഹിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കാണിച്ച സ്വപ്നം. നിർഭയരായ അവസ്ഥയിലാണ് പ്രവേശിക്കുക. മുഹല്ലിഖീന റുഊസകും വ മുഖസ്സിരീൻ, തലമുടി മുണ്ഡനം ചെയ്യുന്നവരായിട്ടും അതേപോലെ തന്നെ തലമുടി വെട്ടുന്നവരായിട്ടും നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ ഉണ്ടാകും. പിന്നെ അതായത് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉംറ നിർവഹിക്കും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഉംറയിൽ നിന്ന് ഇവിധം വിരമിക്കും, ഉംറ പൂർണ്ണാക്കുന്ന അർത്ഥം. ലാ തഖാഫൂൻ, എന്താ ആ നിങ്ങൾക്ക് ഭയക്കേണ്ടി വരില്ല, നിങ്ങൾ ഭയക്കുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മുശ്രിക്കുകൾ ബൗദ്ധ വിശ്വാസികൾ മുസ്ലിമീങ്ങളോട് ബദറിലും ഉഹുദിലും ഖന്ദഖിലും ഒക്കെ ഏറ്റുമുട്ടിയ മുശ്രിക്കുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവരെ ഭയക്കേണ്ടി വരും, പക്ഷെ അങ്ങനെ ഒരു ഭയപ്പാടില്ലാതെ തന്നെ നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ് കാണിച്ച സ്വപ്നം. അത് അല്ലാഹു സുബ്ഹാനഹു വതാല സാക്ഷാത്കരിച്ചു. ഫഅലിമ മാലം താലമൂന, നിങ്ങൾ അറിഞ്ഞിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്തത് അറിഞ്ഞിട്ടില്ലാത്തത് അല്ലാഹു മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹു മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല എന്താ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ അറിവിന് ഇന്നലെ ഇന്ന് നാളെ വ്യത്യാസമല്ല, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഹസ്രത്ത് അൽസലമാത്തങ്ങൾക്ക് സ്വപ്നം കാണിച്ചത്? പിന്നെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും, നിങ്ങൾ ഉംറ നിർവഹിക്കും, ഇതൊക്കെയാണ് സ്വപ്നം കാണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹുദൈബിയയിലേക്കുള്ള പുറപ്പാടുണ്ടായത്, മക്കയിലേക്ക് പുറപ്പാടുണ്ടായത്, ഹുദൈബിയയിൽ തടയപ്പെട്ടത്. സഹാബികൾ ചോദ്യം ചെയ്ത് കപട വിശ്വാസികൾ കളിയാക്കി, കപട വിശ്വാസികൾ കളിയാക്കി മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും, മൊഴിയൊക്കെ എടുക്കും, ഉംറ ചെയ്യും എന്നൊക്കെ മുഹമ്മദ് വാഗ്ദാനം ചെയ്ത്. പക്ഷെ ഇപ്പൊ എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കി. ചില ചില സഹാബികൾക്ക് അതിൽ പ്രയാസമുണ്ടായി. അതുകൊണ്ടാണ് ചിലര് അബൂബക്കർ അള്ളാഹുവിനോടൊക്കെ വന്ന് ചോദിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞില്ലേ നമ്മൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നു, ഉംറ ചെയ്യുന്നു, എന്നിട്ടിപ്പോ നമ്മൾ അതൊന്നും ചെയ്യാതെയുള്ള മടങ്ങുന്നത് ഹുദൈബിയയിൽ നിന്ന് മടക്കപ്പെട്ടപ്പോൾ അവർ പറയണം. അപ്പൊ അബൂബക്കർ അള്ളാഹുവിനൊക്കെ വെച്ച് പറയുന്നുണ്ട് ഈ വർഷം പ്രവേശിക്കുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനമാണ് അത് പുലരും എന്ന് പറഞ്ഞ് അവരൊക്കെ പ്രതികരിക്കുകയാണ് ചെയ്തത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ മനസ്സിലാക്കാത്ത അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കിയിട്ടുണ്ട്. ഹുദൈബിയയിൽ സന്ധി ഉണ്ടാക്കി, ആ സന്ധി ഉണ്ടായിരുന്ന 10 വർഷം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം പാടില്ല, അന്യോന്യം സഖ്യത്തിൽ കഴിയുന്നവരെ സഹായിക്കാനും പാടുള്ളതല്ല, ഇതൊക്കെ ഇതാണ്. അതേപോലെ തന്നെ പിന്നെ ഹുദൈബിയയിൽ അടുത്ത വർഷം ഉംറ ചെയ്യാൻ അവസരം. യഥാർത്ഥത്തിൽ ആ തടയപ്പെട്ടതിൽ വലിയ അനുഗ്രഹം ഉണ്ടായത് മുസ്ലിമീങ്ങൾക്ക് ഉംറ ചെയ്യാന്നുള്ളത് അത് സാധ്യമായി. ഈ യുദ്ധമില്ല കരാർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? മദീനയിലേക്കാണ് മടങ്ങി. എന്നിട്ട് രാജാക്കന്മാർക്ക് മറ്റൊക്കെ നിറച്ച് എഴുത്തുകത്തുകൾ ഇസ്ലാമിലേക്ക് ദേവത നടത്തിയുള്ള ക്ഷണക്കത്തുകളാക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? മുശ്രിക്കുകളുടെ യുദ്ധമല്ല, അല്ലെങ്കിൽ അവരോട് സഖ്യത്തിൽ കഴിയുന്നവരോട് യുദ്ധമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഹൈബറിലേക്കുള്ള സൈന്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ചു. മനസ്സിലായില്ലേ? വലിയ വിജയം ഉണ്ടായത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫാലിമമാലം താലമു, നിങ്ങൾ അറിയാത്ത അള്ളാഹു സുബ്ഹാനഹു തആല അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹുക്ക് അറിയാം. ഫജഅല മിൻ ദൂനി ദാലിക ഫതഹൻ ഖരീബ, അള്ളാഹു സുബ്ഹാനഹു തആല ആ സ്വപ്നം അത് ഉംറത്തുൽ ഖളാ ആയി പുലരുന്നതിന് മുമ്പായി, മിൻ ദൂനി ദാലിക അള്ളാഹു ഒരു ഫതഹൻ ഖരീബിനെ നിശ്ചയിച്ചു എന്നാണ്. എന്താ ഫതഹൻ ഖരീബ്? അടുത്ത് തന്നെ ഭവിക്കാനുള്ള വിജയം. ഏതാണ് ആ വിജയം? അതാണ് ഖൈബർ. ഖൈബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹജ്ജോട് കൂടിയിട്ട് മദീനയിലേക്ക് മടങ്ങിയിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം മാസത്തിൽ ഖൈബറിലേക്കുള്ള തന്റെ സൈന്യത്തെ നിയോഗിച്ചു. ഖൈബർ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഖൈബറിലേക്ക് നിയോഗിച്ചു. അങ്ങനെ ഖൈബർ കോട്ടകൾ ഒന്നിനെ പിറകെ മറ്റൊന്നായിട്ട് അതായത് മുസ്ലിമീങ്ങൾക്ക് അധീനപ്പെട്ടു. വലിയ ഒരു സമ്പത്ത് അത് മുസ്ലിമീങ്ങൾക്ക് യുദ്ധാർജിത സ്വത്തായിട്ട് ലഭിച്ചു. മാത്രമല്ല ജസീറയിൽ അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും കടുത്ത വിഷമങ്ങളായിരുന്നു ഈ ഖൈബറിലുണ്ടായിരുന്ന ജൂതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ആ ശ്രമങ്ങൾ പരാജയപ്പെട്ട് അങ്ങനെ കഴിയുന്നവരാണ് ആര്? ഖൈബറിലെ ജൂതന്മാർ. അവരെ മദീനയിൽ നിന്ന് നാടുകടത്തിയതാണ്. ആ ജൂതന്മാരാണ് ഈ അറേബ്യൻ ഉപദ്വീപിലുള്ള അറേബ്യൻ ഗോത്രങ്ങളെ മുഴുവൻ അവർക്കറിയാത്ത കാര്യങ്ങൾ പറ്റിക്കലും അതേപോലെ ചതിപ്രയങ്ങളും പഠിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ മദീനക്കെതിരിൽ അവരെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആ ജൂതന്മാരെ ചുരത്താനും അതേപോലെ തന്നെ അവരുടെ ആ ഹീനത അത് നശിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കണ്ടായി. മനസ്സിലായി? അതാണ് പിന്നെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ള ആ ഉംറത്തുൽ ഖളാ ഉണ്ടല്ലോ, ആ അതിൻ അല്ലാത്ത മിന്ദൂനി ദാലിക മിൻ ഗൈരി ദാലിക എന്ന അർത്ഥത്തിൽ അതൊഴികെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു അടുത്ത് തന്നെ ഭവിക്കാനുള്ള ഒരു വിജയം നിങ്ങൾക്ക് നിശ്ചയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൈബറിലെ യുദ്ധവിജയം. ഇനി നമുക്ക് ഈ ഒരു പിന്നെ ഭാഗം കൂടി കുറച്ച് വിശദീകരിക്കാം. ഹുവൽ ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വകഫ ബില്ലാഹി ഷഹീദ. ഹുവൽ ലദീ അർസല റസൂലഹു, ഹുവ അവൻ, അല്ലദീ എങ്ങനെയുള്ളവനാണ്, അർസല അവൻ നിയോഗിച്ചിരിക്കുന്നു, റസൂലഹു തന്റെ റസൂലിന്, എന്തുമായി, ബിൽ ഹുദ ഹുദയുമായി, വദീനിൽ ഹഖിന്റെ ദീനുമായി, എന്തിനു വേണ്ടി, ലിയുദ്ഹിറഹു അദ്ഹറ നമ്മള് മേൽക്കോയ്മ നൽകുക, ആധിപത്യം നൽകുക, വിജയമരുളുക എന്നൊക്കെയാണ്. ലിയുദ്ഹിറ അവൻ വിജയം നേരുന്നതിന് വേണ്ടി, മേൽക്കോയ്മ ഏകുന്നതിന് വേണ്ടി, ഹു അതിന് എന്നാണ് ദീനുൽ ഹഖിന്, അലദ്ദീനി കുല്ലിഹി, ദീനാണ് മതങ്ങൾ, അലദ്ദീനി കുല്ലിഹി മതങ്ങൾ എല്ലാത്തിനും മേൽ. അപ്പൊ അലദ്ദീനി കുല്ലിഹി എല്ലാ ദീനുകൾക്കും മേലെ, ലിയുദ്ഹിറഹു ദീനുൽ ഹഖിന് അള്ളാഹു വിജയമേകുന്നതിന് വേണ്ടി, ഹുദ കൊണ്ടും ദീനുൽ ഹഖ് കൊണ്ടും തന്റെ റസൂലിനെ നിയോഗിച്ചയച്ചവനാകുന്നു അവൻ. അറിയവൻ അള്ളാഹു. ലഖദ് സദഖല്ലാഹു റസൂലഹു റുയ്യ എന്നല്ലേ, അള്ളാഹു തന്റെ റസൂലിന് സ്വപ്നത്തെ സാക്ഷാത്കരിച്ചു എന്നാണ്. ആ അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാ സ്വപ്നം അള്ളാഹു സാക്ഷാത്കരിച്ചത്? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹിക്ക് അടുത്ത് തന്നെ ഒരു വിജയം നൽകിയത്? അതൊക്കെ എന്തിനാ? ആ അള്ളാഹു അവൻ, ഹുവൽ ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അള്ളാഹു അവൻ തന്റെ റസൂലിനെ ഹുദ കൊണ്ടും ദീനുൽ ഹഖ് കൊണ്ടും നിയോഗിച്ച അള്ളാഹു ആകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു നൽകിയ ദീനുൽ ഹഖ് ഉണ്ടല്ലോ, ആ ദീനുൽ ഹഖിന് മറ്റു ദീനുകളുടെ മേൽ അള്ളാഹ്ക്ക് വിജയം നൽകണം, ആധിപത്യം നൽകണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, സ്വപ്നത്തെ സാക്ഷാത്കരിച്ചതും അതേപോലെ തന്നെ അടുത്ത് തന്നെ ഭവിക്കാനുള്ള ആ ഖൈബർ വിജയമൊക്കെ അള്ളാഹു ഏകുകയും നൽകുകയും ചെയ്തു. ഇവിടെ ഹുദ എന്താ, റസൂലിനെ തന്റെ റസൂലിനെ അള്ളാഹു ഹുദ കൊണ്ട് അയച്ചു എന്നാണ്. ഹുദ എന്താ, ഖുദ തന്ന സന്മാർഗ്ഗമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആൻ എന്താണ്? ഹുദയാണ്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, എങ്ങനെ? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് ഹുദയായിക്കൊണ്ട്. അപ്പൊ ഖുർആനാണെന്ന് ഹുദ സന്മാർഗം എന്നാണ് അതിന്റെ പദാർത്ഥത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഹുദ എന്നുള്ളത്. അത് പിന്നെ സന്മാർഗ ദർശനമായ വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്റെ റസൂലിനെ നിയോഗിച്ചവനാകുന്നു അല്ലാഹു. ദീനുൽ ഹഖ്, ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ ദീനാണ്. അല്ലെങ്കിൽ ഹക്ക് എന്ന് അള്ളാഹ്ക്ക് പേരുണ്ട്. അൽ ഹഖ് എന്ന് ആർക്ക് പേരുണ്ട്? അള്ളാഹുവിന് പേരുണ്ട്. അള്ളാഹിന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് അൽ ഹഖ്. അപ്പൊ ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അൽ ഹഖിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദീനുള്ള അള്ളാഹിന്റെ ദീൻ എന്നർത്ഥം. അള്ളാഹിന്റെ ദീൻ, അപ്പൊ അള്ളാഹുവിന്റെ ദീൻ കൊണ്ട്, അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ദീനുൽ ഹഖ്, ഹക്ക് എന്ന് പറഞ്ഞാൽ ബാത്തിലിന് നേരെ എതിരാണ് അല്ലെ. ബാത്തിൽ ഹക്ക്, ഹക്ക് ബാത്തിൽ. അപ്പൊ സത്യം എന്ന അർത്ഥമുണ്ട്. അപ്പൊ ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ ആദർശം, ദീൻ. അപ്പൊ സത്യത്തിന്റെ ആദർശം കൊണ്ടും ഹുദ കൊണ്ടും തന്റെ റസൂലിനെ അയച്ചവനാകുന്നു അല്ലാഹു. ദീന്, ദീൻ എന്താ? ദീൻ അത് പിന്നെ അഖീദയാണ് അല്ലേ. അത് ഇബാദത്താണ്, ഇബാദത്താണ് അല്ലേ. അത് അഹ്കാമാണ്, മതവിധികളാണ് അല്ലേ. അത് ആദാബാണ് അല്ലേ. ദീന് അഖീദുണ്ട്, ഇബാദത്തുകളുണ്ട്, ഹുക്കുമുകളുണ്ട്, ആദാബുകളുണ്ട്. ഇതൊക്കെ ദീനാണ്. അങ്ങനെയുള്ള ദീന്, ഹുദ ഇവ കൊണ്ട് തന്റെ റസൂലിനെ നിയോഗിച്ചവരാകുന്നു അല്ലാഹു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഹുദ കൊണ്ടും ദീനുൽ ഹഖ് കൊണ്ടും തന്റെ റസൂലിനെ അയച്ചത്? ലിയുദ്ഹിറഹു, ഈ ദീനിന് അല്ലാഹു വിജയം നൽകുന്നതിന് വേണ്ടി, വിജയം നേടുന്നതിന് വേണ്ടി, അതിന് മേൽക്കോയ്മ നൽകുന്നതിന് വേണ്ടി. ആ ബുഹാറ ആല എന്ന് പറഞ്ഞെങ്കിൽ എല്ലാത്തിന്റെയും മീതയാക്കുക എന്നുള്ളതാണ്. ലിയുദ്ഹിറഹു, അതിന് വിജയമേകുന്നതിന് വേണ്ടി. അലദ്ദീനി കുല്ലിഹി, എല്ലാ ദീനുകൾക്കും മേൽ. എന്നിട്ട് പറയുന്നു വഖഫ ബില്ലാഹി ഷഹീദ, വഖഫ ബില്ലാഹി ഷഹീദ, വാവിസീ നാഫിയ. കഫ മദി, കഫ മന മദിയായിരിക്കുന്നു. ബില്ലാഹി ഷഹീദൻ, ബില്ലാന്ന അല്ലാഹുവിനെ കൊണ്ട്. ഷഹീദൻ സാക്ഷിയായി, ഷഹീദന സാക്ഷിയായി. ഇവിടെ കഫ അല്ലാഹു ഷഹീദൻ എന്ന് അർത്ഥം വെച്ചവന് കഫ അല്ലാഹു, അല്ലാഹു മതിയാകുന്നു. ഷഹീദൻ ആരായിട്ട്? സാക്ഷിയായി. സാക്ഷിയായി അല്ലാഹു മതിയാകുന്നു എന്നർത്ഥം. ഇതേ അർത്ഥത്തിലാണ് ഈ പ്രയോഗവും. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇതിനേക്കാൾ ഇവിടെ എന്തുണ്ട്? ഈ ബാണ്ട്, ബാണ്ട്. ആ ബാ, അതിന് സായിദത്തിന്റെ ബാ എന്നതിന് പറയാം. ബാ ഇവിടെ ഏറെ കൊണ്ടുവന്നാണ്. എന്തിനാണ് സായിദത്തിന്റെ ബാ വരിക? ആശയത്തെ ബലപ്പെടുത്താനാണ്, ആശയത്തെ ബലപ്പെടുത്താനാണ്. അപ്പൊ സാക്ഷിയായി അള്ളാഹു മാത്രം മതി എന്നർത്ഥം. സാക്ഷിയായി അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ മതി എന്നാണ് അർത്ഥം. തന്നെ മതി, ആ തന്നെ എന്നുള്ള അർത്ഥം കൊണ്ടെന്നാണ് ആര്? ബാ. അപ്പൊ വഖഫ ബില്ലാഹി ഷഹീദൻ, സാക്ഷിയായി അള്ളാഹു തന്നെ മതി എന്ന് പറഞ്ഞാൽ എന്തിനാ ഇപ്പൊ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഇങ്ങനെ ഈ സൂറത്തുൽ പിന്നെ ഫതഹിന്റെ അവസാന ഭാഗത്ത് കൊണ്ടുവന്ന വെച്ചാൽ കപട വിശ്വാസികൾ റസൂലുള്ളാഹിനെ കുറിച്ചും ദീനിനെ കുറിച്ചും എന്ത് ചെയ്ത് സംശയങ്ങൾ പരത്താൻ തുടങ്ങി. അവരാളുകളുടെ മനസ്സിൽ വസ്വാസം ഇടാൻ തുടങ്ങി, കപട വിശ്വാസികൾ. അതും ഇതുപോലുള്ള ഹുദൈബിയെ പോലുള്ളതായ നിർണായക ഘട്ടത്തിൽ. ഹുദൈബിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മടങ്ങുമ്പോഴാണ് എന്ത് ഈ സൂറത്ത് ഇറങ്ങണത്. ഹുദൈബിയിൽ നിന്ന് മടങ്ങുമ്പോ, മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഹുദൈബിയിൽ നിന്ന് എങ്ങനെ മടങ്ങണത്? ഉംറക്ക് വേഷം കെട്ടിയിട്ടാണ് പോയത്, നിയ്യത്ത് ചെയ്ത് തൽബിയത്തിലാണ് പോണത്. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും ചെയ്തു, നമ്മൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും, നമ്മൾ ഉംറ ചെയ്യും, നമ്മുടെ മുടിയെടുത്തിട്ടൊക്കെ നമ്മൾ മടങ്ങും. ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട സ്വപ്നം അവരോട് പറയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെ പോയപ്പോ എന്താ ഉണ്ടായത്? വഴിയിൽ വെച്ച് തടയപ്പെട്ട് ഉംറ ചെയ്യാതെ മടങ്ങുകയാണ്. അത് എത്ര ദൂരം പോയിട്ടുണ്ട്? മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കത്തേക്ക് ദൂരം എത്ര? 400 കിലോമീറ്റർ ആണ്. ആ ദൂരം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി മക്കയിലേക്ക് പ്രവേശിക്കാൻ 10-20 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇവര് മടക്കപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാൻ എങ്ങനെ ഉണ്ടാവും? അത് ഇന്നത്തെ യാത്രയല്ല, ഇന്ന് ബസ് പത്തിനിറ്റ് വൈകിയിട്ടുണ്ടെങ്കിൽ തന്നെ പറയും ഇത്ര തവണ പൈസ വാങ്ങിയിട്ട്. ചില ആളുകൾ ഉണ്ടല്ലോ ഭയങ്കര ബസ് വാസാണ്, ഓ അവന്റെ തറവാട് വരെ ഇങ്ങോട്ട് കൊടുത്തിട്ടാന്നുള്ള രീതിയിൽ വർത്താനം പറയും. പറയുമ്പോ എന്താ, എന്തെങ്കിലും ഒരു ഇതിന്റെ കുറവായിരിക്കും. യാത്ര നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്, നമ്മൾ ഇനിയിപ്പോ എത്ര അടിപൊളിയിൽ പോയിട്ടുണ്ടെങ്കിലും യാത്രന്റെ കുറവ് യാത്രയിലുണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവും. അസഫറൊക്കെ ഇത്തരത്തെ മിനൽ ആദാ, യാത്ര നടന്നിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷയുടെ ഒരു ഭാഗം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് യാത്രക്കാർക്ക് പല ആനുകൂല്യങ്ങളും പറഞ്ഞത്. ചില ആളുകൾ ബസ് ഇങ്ങനെ നോക്കും, അത്രയും പൈസ ആക്കിയിട്ട് ബസ്സിന്റെ കോലാക്കത്. ചില ആളുകൾ പറയും, ഓ വേണ്ടത്ര തണുപ്പില്ലല്ലോ എ സി പ്രശ്നം. ഇങ്ങനെ നൂറ് നൂറ് ബസ് വാസികൾ ഇതായിരിക്കും യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഏതായാലും ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ആധുനികതയിൽ തൊട്ടിൽ കടന്നു പോകും പോലെയാണ് ബസ്സിലെ യാത്ര. അത്രയും സൗകര്യത്തിൽ ആളുകളുടെ വർത്തമാനം. അന്ന് അങ്ങനെയല്ല, അന്ന് ഈ കല്ലിൻചുകളൂറിയ മലകളെയും ഈ മണൽ ചൂടേറിയ മണൽപ്പറമ്പിനെയും കീറി മുറിച്ചിട്ടുള്ള യാത്രയാണ്, വളരെ പ്രയാസകരാണ്. അങ്ങനെ ഈ ദൂരം മുഴുവൻ പോയിട്ട് ഉംറ ചെയ്യാതെ ആ വക്കത്ത് നിന്ന് പോരുകയാണ്. കാബ കാണുന്ന രാത്രിയാണ് അവിടെ അടുത്തെത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയും ചെയ്തിട്ടുണ്ട്. ഇവർ മടങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതിൽ കപട വിശ്വാസികൾ കൂടെ ഉണ്ടാകുന്ന എങ്ങനെയായിരിക്കും അവസ്ഥ? കപട വിശ്വാസികൾ പിരിയേറ്റാൻ തുടങ്ങി. വിശ്വാസികൾക്ക് പ്രയാസം, കപട വിശ്വാസികൾ സന്ദേഹങ്ങൾ സംശയങ്ങൾ പരത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ദീനിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് സംശയിക്കുന്നത്, സന്ദേഹങ്ങൾ പരത്തുന്നത്, അഭ്യൂഹങ്ങൾ പരത്തുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അതെന്തിനാ? ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി. അതിലൂടെ നടക്കും ഈ എല്ലാ ദീനുകൾക്കും മേൽ റസൂലുള്ളാഹിന്റെ ദീനിന് മേൽക്കോയ്മയും ആധിപത്യവും അരുളാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ റസൂലിനെ ഈ നിലക്ക് അയച്ചിട്ടുള്ളത്. അതിന് സാക്ഷിയായിട്ട് ആര് മതി? സാക്ഷിയായിട്ട് അള്ളാഹു തന്നെ മതി എന്നവിടെ ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ കപട വിശ്വാസികളുടെ വിശ്വാസികളൊക്കെ ഇങ്ങനെ തുടരുന്നത് കാരണത്താലാണ്. ഇൻഷാല്ല ഞാൻ ഇതോട് കുറച്ച് വിശദീകരിക്കണം വിചാരിച്ചു. നമുക്ക് അടുത്ത ആഴ്ചയിൽ ഈ ഭാഗം തുടർത്തി വിശദീകരിക്കാം.
അഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.